ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகம் ஒன்னாம் கண்ணம் ஒன்னாம் மந்திரம். துவாசுபர்ணா சைஜா சகாயா சமானம் ரக்ஷம் பரிஷஸ்வஜாதே தயோரன்ய பிப்பலம் ஸ்வாத்வத்தி அனஸ்னன் அன்யோ அபிஜாகசீதி அத்தியந்த திரவஹாகேத்வாது கிருதமபி தத்ர சூத்ரபூதோ மந்திர பரமார்த்த வஸ்தவதாரணார்த்தம் உபன்யஸ்யதே கிருதமபி. இவ்வளவு பரையண்டதெல்லாம் பரஞ்சு கழிஞ்சு விசதமாய் வியாக்கியானிச்சு முன்வரும் கிருதமபி செய்யண்டதெல்லாம் செய்து கழிஞ்சு ஆத்மவித்யை சம்பந்திச்சு உபனிஷத்தினை சம்பந்திச்சு ஆச்சாரியன் பரையண்டதெல்லாம் பரஞ்சு கழிஞ்சு நடத்தும். அங்கே பரஞ்சிட்டும் அத்தியந்த துரவகாஹ்யத்வா, பஷே இது ശ്രോതാവിനെ സംബന്ധിച്ച് കേൾക്കുന്നവനെ സംബന്ധിച്ച് ദുരവഗാഹ്യം, ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ളതാണ്, ബുദ്ധിമുട്ടുള്ളതാണ്. അതങ്ങനെ ചെറിയ ബുദ്ധിമുട്ടല്ല, അത്യന്ത ദുരവഗാഹ്യത്വ, അത്യന്തം ബുദ്ധിമുട്ടുള്ളതാണ് എന്നൊരാൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നാണല്ലോ, അത്യന്ത ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വീണ്ടും പരമാർത്ഥ വസ്തു അവതാരണാർത്ഥം, വീണ്ടും ആ പരമാർത്ഥ തത്വത്തെ തന്നെ ആ ശ്രോതാവിന്റെ മനസ്സിൽ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി, പരോക്ഷമായി ഉറപ്പിക്കുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ്. ജ്ഞാനത്തിന് സാറിന് രണ്ടവസ്ഥയെ കുറിച്ച് പറയും, ഒന്ന് പരോക്ഷവും മറ്റൊന്ന് അപരോക്ഷവും. ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള എല്ലാ അഭ്യാസങ്ങളും തത്വചിന്തയെ സംബന്ധിച്ചുള്ള എല്ലാം നടക്കുന്നത് ഈ പരോക്ഷമായ ജ്ഞാനത്തിലാണ്. പരോക്ഷമായ ജ്ഞാനത്തിൽ ജ്ഞാനത്തെ സംബന്ധിച്ച് എന്തു പറഞ്ഞാലും അത് ശരിയാണ്. അങ്ങനെയാണ് ജ്ഞാനത്തിൽ ദൃഢത, അത് പരോക്ഷമായ മനസ്സിൽ സാധ്യമാണ്. പരോക്ഷം, ദൃഢമായ ബോധം. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം ആപേക്ഷികമാണ്, ആത്യന്തികമല്ല. ഒരാൾക്ക് ആത്മവിചാരം ചെയ്ത് സ്വസ്വരൂപത്തെ കുറിച്ച് ആത്മാവാണെന്നൊരു നിശ്ചയം വരുന്നു, ദൃഢത, അതങ്ങനെ ആപേക്ഷികമായിട്ട് ഇന്നുവരെ ഈ ശരീരത്തെ സംബന്ധിച്ചായിരുന്നു ആ നിശ്ചയം. ചിന്തിക്കാതെ തന്നെ നിശ്ചയിക്കുന്നു, ഞാനാണ്, ഞാൻ എന്നെ ആളാണ്. പുരുഷൻ സ്ത്രീ ഇങ്ങനെയുള്ള വിശേഷങ്ങളോടുകൂടി തന്നെ കുറിച്ച് വയ്ക്കുന്നു, ദൃഢത വരുന്നു. ഇതിനെ അപേക്ഷിച്ച്, ഈ ദൃഢതയെ അപേക്ഷിച്ച് കൂടുതൽ ദൃഢമായി വരുന്നു താൻ ആത്മസ്വരൂപമാണ്, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, സത്യദാനന്ദ സ്വരൂപം എന്നുള്ള ദൃഢത, അത് പരോക്ഷമായി സംഭവിക്കും. ഇതിനപേക്ഷിച്ച് ഇതെങ്ങനെയോ സഹജമായി പോയി അതിനെ ബാധിച്ചുകൊണ്ട് പരോക്ഷമായിട്ട് അങ്ങനെ സംഭവിക്കും. അതുപോലെ സ്ഥായിത്വം ജ്ഞാനത്തിൻ്റെ, താൻ ആത്മസ്വരൂപമാണെന്ന് അറിയുന്നു, ബോധനത്തിലൂടെ അറിയുന്നു, വിചാരത്തിലൂടെ അതിനെ ദൃഢപ്പെടുത്തുന്നു, പക്ഷെ അത് സ്ഥായിയല്ല. എങ്ങനെയാണ് ശരീരബോധവും മറ്റു സ്ഥായിയായിരിക്കുന്നത്? ജാഗ്രത മുഴുവൻ അത് ഉറച്ചിരിക്കുന്നു, അതിനെ ഉറപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, അത് വിസ്മരിക്കുന്നില്ല, അതുകൊണ്ട് അതിനെ ഓർമ്മിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഈ പ്രപഞ്ച അനുഭവങ്ങൾക്കെല്ലാം ആധാരമായിട്ടിരിക്കുന്നു. ഞാൻ ശരീരമാണ്, അത് സ്ഥായിയാണ്. അതിനുപോലെ അതുപോലെ ആപേക്ഷികമായി സ്ഥായി ഭാവം വരാം. അതിന് പറയുന്നത് അങ്ങനെ ഒരു ബോധം എനിക്കുണ്ടായി, ഞാനത് അറിയുന്നു, പക്ഷെ വിസ്മരിക്കുന്നു. സ്ഥായി ഭാവം വരാം. വിസ്മരിക്കാത്തത് കൊണ്ട് ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. അതും പരോക്ഷമായി സംഭവിക്കാം. സ്ഥായി ഭാവം ദൃഢത പരോക്ഷമായിട്ടാണ് അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ജ്ഞാനം ദൃഢമാവണം, അത് സ്ഥായിയാവണം. ആ ജ്ഞാനം കൊണ്ട് ബാക്കിയുള്ള ദുഃഖങ്ങളെല്ലാം നിവർത്തിക്കണം. അങ്ങനെ അതും ആഗ്രഹിക്കും. തത്വജ്ഞാന ദുഃഖം നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. മാനസികമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചിക്കണം. അത് സംഭവിക്കാം, പരോക്ഷമായി സംഭവിക്കും. ദുഃഖം എന്ന് പറയും അവരുടെ മനസ്സ് ശുദ്ധസാത്വികമാകുന്നു, രാഗദ്വേഷങ്ങളെല്ലാം മനസ്സിൽ കുറയുന്നു, അഹന്ത കുറയുന്നു. അങ്ങനെ ഒരു മനസ്സിന് ശാന്തി വരും. അതും പരോക്ഷമായി സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ദുഃഖം നിവൃത്തിക്കൊണ്ട് വരുന്ന സുഖം ശാന്തി തന്നെ സുഖം. ദുഃഖം നിവൃത്തി എന്നൊരു പിന്നെ ഇവിടെ സുഖം മാത്രമേ ഉള്ളൂ. അത് സംഭവിക്കാം. ഇതെല്ലാം പരോക്ഷമായി സംഭവിക്കും. അത്യന്ത ദുരവഗാഹ്യമാണെങ്കിലും ആ തത്വത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപദേശിച്ചിട്ടും അത് ഒരു തരത്തിലും ഗ്രഹിക്കുന്നു. അപ്പോൾ പരോക്ഷമായിട്ടെങ്കിലും അത് ഗ്രഹിക്കും. അതിനുവേണ്ടി വീണ്ടും പരമാർത്ഥ വസ്തുവധാരണ നടത്തുന്നു. ഇപ്പോൾ പരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നത് ഇതിന്റെ ആവർത്തനത്തിന്റെ ഫലമാണ്. അപരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്ന ഒന്നിന്റെയും ഫലമാണ്. പരോക്ഷമായ ജ്ഞാനത്തിനാണ് നമ്മൾ ആർജിക്കുന്നത്, സമ്പാദിക്കുന്നത്. അപരോക്ഷമായ ജ്ഞാനത്തെ ആർജിക്കാൻ സാധ്യമുണ്ട്. അത് സ്വസ്വരൂപം തന്നെ. അതുകൊണ്ട് ഇതങ്ങനെയല്ല, പരോക്ഷമായ ജ്ഞാനം ആർജിക്കാം. ആ പരോക്ഷമായ ജ്ഞാനാർജനത്തിലൂടെ സത്വ സഞ്ജായതേ ജ്ഞാനം, സത്വമാണ് ജ്ഞാനത്തിന് കാരണമായിരിക്കും. അപ്പോൾ അന്തക്കരണ ശുദ്ധിയുണ്ട്. പരോക്ഷമായ ജ്ഞാനം സംഭവിച്ചു കഴിഞ്ഞാൽ അപരോക്ഷമായ ജ്ഞാനത്തിന് ഉള്ള എല്ലാ തടസ്സങ്ങളെയും അത് മാറ്റും. മാറ്റുമ്പോൾ അത് സ്വയം പ്രകാശിക്കുന്നു. അതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ ജ്ഞാനത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണോ നമ്മുടെ സങ്കല്പങ്ങൾ, ഭാവനകൾ, അതൊക്കെ പരോക്ഷജ്ഞാനത്തിൽ സംഭവിക്കാം. നല്ല ഭാവനകൾ അപരോക്ഷജ്ഞാനത്തിൽ അതൊന്നും കാണത്തില്ല. ഈ ഘട്ടം കടന്നു പോകണം. പരോക്ഷം അപരോക്ഷം എന്ന നിലയിലെത്തണമെങ്കിൽ പരോക്ഷം എന്നുള്ള നില കടന്നു പോകണം. അതുതന്നെ അത്യന്തം ദുരവഗാഹ്യം. അവിടെയാണ് ആത്മാവിൻ്റെ ഗ്രഹണം, ധാരണ ഉണ്ടാകാമെന്നുള്ളത് പരോക്ഷ നിലയിലാണ്. അത് പരമാർത്ഥതയെ, പരമാർത്ഥ വസ്തു അവധാരണാർത്ഥം, അവധാരണം പരോക്ഷ നിലയിൽ വരണം. അതിനുവേണ്ടി ഉപന്യസ്യതേ ദ്വാ ദൌ സുപർണോ സുപർണ സുപർണോ ശോഭന പതനു സുപർണോ ദൌ സുപർണവുമാണ് ദ്വാ എന്നായി. ദ്വാന്ന് സാധാരണ വരണമെങ്കിൽ അവിടെ സന്ധി വരണം. പക്ഷെ ഇവിടെ സന്ധിയൊന്നും വന്നിട്ടില്ല. അതൊക്കെ വേദത്തിലെ പ്രയോഗങ്ങളാണ്. ദ്വാ അതുപോലെ തന്നെ സുവർണവും ആണ് ഭാഷ്യക്കാരനിവിടെ ദ്വാ എന്നുള്ളത് ദൗ എന്നെഴുതി, സുവർണ എന്നുള്ളത് സുവർണവും. അത് ലൗകിക ഭാഷയുടെ നിയമം അനുസരിച്ച് അങ്ങനെ എഴുതണം, ദൗ എന്ന് വേണം. ദ്വാ എന്ന് പോരാ, സന്ധി വരണം. അവിടെ സന്ധി വരാൻ കഴിയില്ല. അതുകൊണ്ട് ദ്വാ സുവർണ എന്നുള്ളത് വൈദിക പ്രയോഗം. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ദൗ സുപർണോ ദിവയാനം ശോഭന പതനോ, രണ്ട് മനോഹരമായ പക്ഷികൾ സുപർണോ. പക്ഷി സാമാന്യദ്വാ, പക്ഷി സാമാന്യം കൊണ്ടും ആകാം. പക്ഷിയുമായിട്ടുള്ള സമാനത ഉള്ളതുകൊണ്ട് പക്ഷി എങ്ങനെയാണോ അതിൻ്റെ കൂടിനകത്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് വൃക്ഷത്തിൽ കൂടുകെട്ടിയിരിക്കുന്നത് അതുപോലെ ഈ ശരീര വൃക്ഷത്തിലെ ആത്മാവ് കൂടുകെട്ടിയിരിക്കുന്നു. അങ്ങനെയൊരു സമാനതയുണ്ട്. പക്ഷി എങ്ങനെയാണോ കൂടുപേക്ഷിച്ച് ഒരു കൂടുപേക്ഷിച്ച് പറന്ന് വേറൊരു കൂട്ടിലേക്ക് പോകുന്നത്, അതുപോലെ ജീവനും ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പക്ഷിയെപ്പോലെ ഒരു കൂടിൽ നിന്ന് വേറൊരു കൂട്ടിലേക്ക് മാറും, കൂടുവിട്ട് കൂട് മാറും. അങ്ങനെ പക്ഷിയുമായിട്ട് ചില സമാനതകളുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാകാം ശോഭനപതനു എന്ന് പറഞ്ഞു. ശോഭനമായ ഗതിയുള്ളത് എന്നും പറയാം. ശോഭനഗതിയുള്ളത് ആത്മാവ്, അതിൻ്റെ ഗതി ശോഭനമാണ്. അത് പരമാത്മാവിനെ ആത്യന്തികമായി പ്രാപിക്കുന്നു. പരമാത്മാവ് സ്വയം ശോഭനമാണ്. ഈ തരത്തിലും അർത്ഥം പറയുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ട് പക്ഷികൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവാത്മ പരമാത്മാക്കളെ. അത് ഒരേ ശരീരത്തിൽ തന്നെ ഇരിക്കുന്നു, ഒരു വൃക്ഷത്തിൽ തന്നെ ഇരിക്കുന്നു. ബ്രാഹ്മയൻ സർവഭൂതാനി സർവഭൂതങ്ങളെയും ചലിപ്പിച്ചുകൊണ്ട് പരമാത്മാവിരിക്കുന്നു. ജീവനാണെങ്കിലോ ദുഃഖിയായി ജീവനും ഇരിക്കുന്നു. രണ്ടും ഒരു ശരീരത്തിൽ തന്നെ ഇരിക്കുന്നു. സുപർണവും രണ്ട് പക്ഷികളെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ദിവനത്തിൽ പറഞ്ഞിരിക്കുന്നു. സുപർണവും പക്ഷികൾ. അതുകൊണ്ട് ഇത് ദ്വൈതപരമായി വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്. ദ്വൈതികൾക്കും മറ്റും വളരെ ഇഷ്ടപ്പെട്ടത് ഈ വ്യക്തതയുള്ളതുകൊണ്ടാണ്. രണ്ടാത്മാക്കളെ കുറിച്ച് വ്യക്തമായി പറയുന്നു, ദൗ സുപർണോ. എന്നാൽ അദ്വൈതിക്കും വ്യാഖ്യാനിക്കാം. അത് ഭാഷകാരനടുത്ത് വ്യാഖ്യാനിക്കുന്നു. വ്യക്തമായി രണ്ടെന്ന് പറഞ്ഞിട്ടും ഫലത്തിൽ ഒന്നേ ഉള്ളൂ എന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത്. സുപർണവും സയുജ സയുജു സഹൈവ സർവദാ യുക്തവും സഹായുക്തമായിരിക്കുന്നു, യോജിച്ചിരിക്കുന്നത്. യോജിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദ്വൈതികളാണെങ്കിൽ ചേർന്നിരിക്കുന്നത്, അടുത്തിരിക്കുന്നതെന്ന് പറയും. ഇവിടെ എന്ത് പറഞ്ഞു? യുക്തം എന്ന് വെച്ചാൽ ഒന്നായിരിക്കുക എന്നാണ്, ഒന്നായിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അദ്വൈതിക്കും വ്യാഖ്യാനിക്കും. സയുജവും സഹൈവ സർവദാ, സാന്നിച്ച സഹ സർവദ എന്നുള്ള യുക്തവും ചേർന്നിരിക്കുന്നത്. സഖായു സുഹൃത്തുക്കളെന്ന് പറയാം, സഖിമാരാണെന്ന് പറയാം. ഇവിടെ പറയുന്നു സമാനാഖ്യാനവും. സമാനാഖ്യാനങ്ങളുള്ളത് എന്ന് പറയുന്നു. സമാനമായ ആഖ്യാനം എന്ന് വെച്ചാൽ പേര്, ഒരേ പേരിട്ട് വിളിക്കാവുന്ന, അല്ലെ? ആത്മാ ഒരു പേരിട്ട് രണ്ടിനെയും വിളിക്കാം, ജീവാത്മ പരമാത്മ. ഇവിടെ പക്ഷി എന്ന് പറഞ്ഞു. ജീവാത്മാവും പരമാത്മാവും ആത്മാവ് തന്നെ. സമാനാഭിധാനോ ചൈതന്യമെന്നോ ആത്മാവെന്നോ സത്യെന്നോ ആനന്ദമെന്നോ ചിത്തെന്നോ ഈ പേരുകൾ കൊണ്ടെല്ലാം പറയാം. ഒന്നോ ഇവിടെ രണ്ട് പക്ഷികളെന്ന് പറഞ്ഞപ്പോൾ അത് ദ്വൈതം വരും. അത് പറയുന്നത് ഇതിന്റെ പേരൊന്നു തന്നെ. ഇവിടെ രണ്ടെന്ന് പറയുന്നതിന് കാരണമുണ്ട്, പക്ഷെ ഒന്നു തന്നെ. സമാന അഭിവ്യക്തി കാരണവും രണ്ടിന്റെയും അഭിവ്യക്തി കാരണം ഒന്ന്. അത് പ്രകടമാകുന്നതിനുള്ള ഇടം ഒന്ന് തന്നെ. അഭിവ്യക്തി പ്രകടമാകും എവിടെ? ഈ ശരീരത്തിൽ തന്നെ, അല്ലെങ്കിൽ അന്ധകരണത്തിൽ തന്നെ. ഇത് രണ്ടും അഭിവ്യക്തമായിരിക്കുന്നു. ജീവഭാവത്തിൽ അത് അഭിവ്യക്തമായിരിക്കുന്നു. ഒരിക്കലും നശിക്കാത്ത സത്തായി ആനന്ദരൂപത്തിൽ ജ്ഞാനരൂപത്തിലും അത് പ്രകടമാകുന്നു. അപ്പോൾ അത് ഈശ്വരീയഭാവമായി രണ്ടും ഇവിടെ പ്രകടമാകുന്നു. അങ്ങനെ ദുഃഖിയായി സുഖിയായും പ്രകടമാകുന്നു. അതാണ് സമാന അഭിവ്യക്തി കാരണം. ഏവം ഭൂതു സന്തഹ, ഈശ്വരൻ പ്രകടമാകുന്നതിനുള്ള സ്ഥാനം ഒന്ന് തന്നെ. ഈ ശരീരം തന്നെ, അല്ലെങ്കിൽ ഈ മനസ്സ് തന്നെ. അവിടെ അത് രണ്ടു തരത്തിൽ പ്രകടമാകുന്നു, ഈശ്വരഭാവത്തിലും ജീവഭാവത്തിലും. മഹാത്മാക്കളിലത് ഈശ്വരഭാവത്തിൽ പ്രകടമാകും, അജ്ഞന്മാരിലത് ജീവഭാവത്തിൽ പ്രകടമാകുന്നു. രണ്ടുപേരിടത്ത് തന്നെ, ഒരു ശരീരത്തിൽ തന്നെ. ഏവം ഭൂത സന്തു സമാന വിശേഷ്യം ഉപലബ്ധി അധിഷ്ഠാനതയ ഏകം ദുഃഖം. ഉപലബ്ധിക്ക് അധിഷ്ഠാനമായി, ആശ്രയമായി, അത് പ്രകടമാകുന്നതിന് ആശ്രയമായ ഈ രണ്ടിനും സമാനം ഏകം ഒരു വൃക്ഷമാണ്. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ ആ പരമാത്മാവ് പരമാത്മഭാവത്തിലും ജീവഭാവത്തിലും ഇരിക്കും. അത് പരമാത്മഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്. ജീവഭാവത്തിൽ അതിരിക്കുന്നത് കൊണ്ടാണ് ഈ സംസാര ദുഃഖത്തെ അനുഭവിക്കുന്നത്, മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഒരു ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെ സാക്ഷാത്കരിക്കും? ജീവൻ അന്യനായിരുന്നെങ്കിൽ ജീവന് അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയത്തില്ല. അത് ജീവനായി തന്നെ ഇരിക്കുന്നു, അതുകൊണ്ട് അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. പിന്നെ മുമ്പിലുള്ളതിനെ പ്രത്യക്ഷമാക്കാൻ പറ്റും. പ്രത്യക്ഷത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. എന്താണ് അത്? മുമ്പിലിരിക്കണം, മറഞ്ഞിരിക്കാൻ പാടില്ല, ദൂരെ ഇരിക്കാൻ പാടില്ല, പിന്നിലിരിക്കാൻ പാടില്ല, സൂക്ഷ്മമാകാൻ പാടില്ല, വ്യാപകമാകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പോരായ്മകളുള്ളതാണ് പ്രത്യക്ഷം. അപ്പം മുന്നിലിരുന്നാൽ അതിനെ പ്രത്യക്ഷമാക്കാൻ പറ്റും. അതുപോലെ ഈശ്വരൻ തന്നിലിരുന്നാലേ പ്രത്യക്ഷമാക്കാൻ പറ്റും, പ്രത്യക്ഷ സാധ്യമാണ്. ജീവന്റെ പ്രത്യക്ഷം എല്ലാവർക്കും അനുഭവമുള്ളതുമാണ്. സമാന വിശേഷം ഉപലബ്ധി അധിഷ്ഠാനത്തെയ ഏകം വൃക്ഷം. ഇതിനെ വൃക്ഷം എന്നുകൊണ്ട് പറഞ്ഞു, വൃക്ഷം ഇവ ഉച്ഛേദന സാമാന്യ സമാനം വൃക്ഷം പരിശസ്വജാതേ സമാനം ഏകം വൃക്ഷം ഒരു വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഉച്ഛേദന സാമാന്യ വൃക്ഷ വെട്ടി നശിപ്പിക്കാവുന്നതാണ്. ഈ ശരീരം സ്വയം നശിക്കുന്നതാണ്. അതാണ് രണ്ടും തമ്മിലുള്ള സമാനത, ഉച്ഛേദന സാമാന്യ നാശ സാമാന്യം. അതുകൊണ്ട് ശരീരമാണ് ഇവിടുത്തെ വൃക്ഷം. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ ജീവാത്മാവും പരമാത്മാവും പരിശസ്വജാതേ പരിശ്വക്തവന്തവും ആശ്രയിച്ചിരിക്കുന്നു. വൃക്ഷത്തെ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്നു എന്നർത്ഥം. ഈ വൃക്ഷത്തിന് നാശം വന്നാൽ ആ വൃക്ഷത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല. അതാണ് അതിനെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ വൃക്ഷം യുക്തമായിരുന്നാലേ ഇതിനെതിരിക്കാൻ കഴിയും. അത് പൂർണ്ണമായും വൃക്ഷത്തെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. സുപർണു ഇവ രണ്ടു പക്ഷികളെ പോലെ, ഒരേ വൃക്ഷത്തിലിരിക്കുന്ന രണ്ടു പക്ഷികളെപ്പോലെ ജീവാത്മാവും പരമാത്മാവും ഏകം വൃക്ഷം ഒരു വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി ഈ ശരീരമാകുന്ന വൃക്ഷത്തെ അത് ആശ്രയിച്ചിരിക്കുന്നു? ഫല ഉപഭോഗാർത്ഥം, ഫല അനുഭവാർത്ഥം, ഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി. വിശേഷിക്കുക, ജീവനാണ്, ഈശ്വരനല്ല. ആ ഈശ്വരൻ തന്നെ ജീവഭാവത്തെ പ്രാപിച്ചിട്ട് കർമ്മം ചെയ്യുന്നു, ഫലത്തെ അനുഭവിക്കുന്നു. ഫലത്തെ അനുഭവിക്കണമെങ്കിൽ ഈ ശരീരം ഉണ്ടായാലേ പറ്റും. സുഖദുഃഖ അനുഭവങ്ങൾ പ്രത്യേകിച്ചും തന്റെ കർമ്മഫല രൂപത്തിലുള്ള സുഖദുഃഖ അനുഭവങ്ങൾ ശരീരത്തിലൂടെ സാധ്യമാകും അനുഭവിക്കാൻ. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ ബന്ധം ഉള്ളതുകൊണ്ടാണ് ആത്മാവ് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിലൂടെ അതിനെ അനുഭവിക്കുന്നത്. അതിനുവേണ്ടിയാണ് അത് ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്, കർമ്മം ചെയ്യാനും അതിന്റെ ഫലം അനുഭവിക്കാനും. ഉപഭോഗാർത്ഥം അയം ഹി വൃക്ഷ. ഈ വൃക്ഷത്തെ കുറിച്ച് മുമ്പ് വർണ്ണിച്ചത് ഭാഷകാരൻ ഓർമ്മിച്ച് വർണ്ണിക്കുകയാണ്. ഊർധ്വമൂലോ അവാക്ശാഹോ അശ്വത്ഥോ അവ്യക്തമൂല പ്രഭവ ക്ഷേത്രസജ്ഞഗ്രഹ സർവപ്രാണി കർമ്മഫലാശ്രയ തം പരിഷ്വക്തോ സുപർണാവ ഇവ അവിദ്യ കാമ കർമ്മ വാസന ആശ്രയ ലിംഗോപാധ്യാത്മ ഈശ്വരവും ഊർധ്വമൂലം അവാക്ശാഖം കഠോപനിഷത്തിൽ പറഞ്ഞു, ഗീതയിൽ പറഞ്ഞു. അശ്വത്ഥം അങ്ങനെയുള്ള ഒരു അശ്വത്ഥമാണ്. ഊർധ്വമായിട്ടുള്ള അധിഷ്ഠാനം, ഊർധ്വമായ മഹത്തായ മൂലം അധിഷ്ഠാനം ആത്മാവ് ഏതൊരു വൃക്ഷത്തിനാണോ ഊർധ്വമൂലം ആത്മാവാകുന്ന അധിഷ്ഠാനത്തോടുകൂടിയ വൃക്ഷം, ഊർധ്വമൂലമായി വൃക്ഷം, മൂലം എന്ന് വെച്ചാൽ അധിഷ്ഠാനം. ഈ പ്രപഞ്ചത്തെ ഒരു വൃക്ഷമായിട്ടെടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കും? ഊർധ്വമൂലം എന്നുണ്ട്. ഊർധ്വമായ മഹത്തായ മൂലം അധിഷ്ഠാനമാകുന്ന പരമാത്മാവിനോട് കൂടിയത്, പരമാത്മാവാകുന്ന അധിഷ്ഠാനത്തെ സ്ഥിതി ചെയ്യുന്നത്, അതാണ് ഈ സംസാരവൃക്ഷം. അത് തന്നെ ഈ ശരീരവൃക്ഷവും. ഈ ശരീരത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. പക്ഷെ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? ആ ശരീരത്തിന് തന്നെ ആധാരമായിട്ട്, അധിഷ്ഠാനമായിട്ട്. അങ്ങനെ പക്ഷിയും തമ്മിലുള്ള വ്യത്യാസം, പക്ഷി വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു, അസ്യം വൃക്ഷത്തെ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ആത്മാവാണെങ്കിലോ ഈ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു, ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ ശരീരത്തിന്റെ അധിഷ്ഠാനമായിട്ടത് സ്ഥിതി ചെയ്യുന്നു, ശരീരത്തിനെ അത് നിലനിർത്തുന്നു. ഊർധ്വമൂലമായിരിക്കുന്നു അവാക്ശാഖ, അതിന്റെ ശാഖകൾ, അതിൽ നിന്നുണ്ടായ സർവവും, ഹിരണ്യഗർഭം തുടങ്ങി താഴോട്ടുള്ളതല്ല. അവാക്ശാഖ അശ്വത്ഥ അവ്യക്തമൂലപ്രഭവ. അവ്യക്തമൂലം അവ്യക്തമാണ്. വൃക്ഷമൂലം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന് ആധാരമായിരിക്കുന്ന അല്ലെങ്കിൽ അധിഷ്ഠാനമായിരിക്കുന്നത് പരബ്രഹ്മം. അതാണെങ്കിലോ നിരാകാരമായി നിർഗുണമായിരിക്കുന്നു. അതിൽ നിന്നും വിലക്ഷണമായ പ്രപഞ്ചമുണ്ടായിരിക്കുന്നു. സാകാരമായി ഹിരണ്യഗർഭം തുടങ്ങി സർവ്വതും അതിൽ നിന്നുണ്ടായി. എന്താണ് അതിന്റെ കാരണം? അതിൽ നിന്നും വിപരീതമായ സ്വഭാവത്തോടു കൂടിയത്. അതെങ്ങനെ സംഭവിക്കാം? കാരണത്തിനനുസരിച്ച് വേണം കാര്യം പറയേണ്ടത്. ഇത് കാരണം എങ്ങനെ നിർഗുണമായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അതൊന്നിനും കാരണമല്ലാതെ ഇരിക്കുന്നു. എന്നിട്ടും അതിൽ നിന്ന് കാര്യമുണ്ടായിരിക്കുന്നു, അതിന് നേരെ വിപരീത സ്വഭാവത്തോടുകൂടി. അത് നിത്യമാണെങ്കിൽ അത് നശ്വരമാണ്. ഇത്തരത്തിൽ വിപരീത സ്വഭാവത്തോടുകൂടി ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നു. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അവ്യക്തമൂല, കാരണം അവ്യക്തമാണ്. ഇന്ന കാരണം കൊണ്ടൊന്ന് പറയാൻ വയ്യ. കാര്യകാരണ ബന്ധങ്ങൾക്ക് വേണ്ട നിയമങ്ങളൊന്നും ഇവിടെ പാലിക്കുന്നില്ല. കാരണത്തിനനുസരിച്ച് കാര്യം വേണമെന്നുള്ള നിയമം പാലിക്കുന്നില്ല. പിന്നെ ഇതെങ്ങനെ ഉണ്ടായി വിരുദ്ധമായി അവ്യക്തം? അതിനാർക്കും സമാനം പറയാൻ സാധ്യമല്ല. എങ്ങനെ ഉണ്ടായി? അവിടെ ഉത്തരമില്ല. അതുകൊണ്ടാണ് അവ്യക്ത മൂലം എന്ന് പറയുന്നത്. അതിനാണ് പറയുന്നത് അജ്ഞാനം, മായ, അവിദ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമാധാനമില്ല എന്നാണ്. അവ്യക്തമാണത്. അതിനെ നിർവചിക്കാനും നിരൂപണം ചെയ്യാനൊന്നും പൂർണ്ണമായും സാധ്യമല്ല. അവിടെ നിന്ന് ഇതെല്ലാം ഉണ്ടായി. അപ്പോൾ നിർഗുണമായിരിക്കുന്ന പരബ്രഹ്മം, സഗുണമായിരിക്കുന്ന പ്രപഞ്ചം, ഇതിനിടയിൽ അവ്യക്തം. ഇതിനെ ഒരു തരത്തിലും കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്തതുണ്ട്. അതാണ് ഇതിൻ്റെ പ്രഭവം, കാരണമായിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ക്ഷേത്രസംജ്ഞക സർവപ്രാണികർമ്മഫലാശ്രയ, അങ്ങനെയുള്ള ക്ഷേത്രം എന്ന് പേരുള്ള, ഗീതയിലെ ക്ഷേത്രം എന്ന് വിളിച്ചു. ഇതെന്താണ്? സർവപ്രാണി കർമ്മഫല ആശ്രയ, സർവപ്രാണികളുടെയും കർമ്മഫലത്തിന് ആശ്രയമായിരിക്കുന്നത് ആ പ്രാണികളുടെ ശരീരമാണ്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ, സ്ഥൂല ശരീരം മാത്രം എടുക്കരുത്, സൂക്ഷ്മ ശരീരം. ഇത് രണ്ടുമാണ് സർവപ്രാണികളുടെയും കർമ്മഫലത്തിന് ആശ്രയമായിരിക്കുന്നത്. സർവപ്രാണികളുടെയും കർമ്മഫലമായിരിക്കുന്ന ഒന്ന് ജന്മം, അതൊന്ന് പ്രധാനമായി വരുന്നു ജന്മം, കർമ്മഫലം. ആ ജന്മത്തിനാശ്രയമായിരിക്കുന്ന എന്ത്? ശരീരം. ശരീരമാണ് ജനിക്കുന്നത്, അത് മുഖ്യം ഒന്നു. ഇനി ആ ജന്മത്തെ തുടർന്ന് വരുന്ന മുഖ്യമായിട്ടുള്ള രണ്ടെണ്ണം സുഖദുഃഖ അനുഭവം, അത് കർമ്മഫലം. അതും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള കർമ്മഫലാശ്രയമായ തമ്മി ശരീരത്തെ പരിശ്വത്തോ പക്ഷികളെപ്പോലെ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിന് ആശ്രയം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു, ഇതിന്റെ അഭിവ്യക്തി സ്ഥാനം. ഈ ശരീരത്തിൽ അത് പ്രകടമാകുന്നു. ശരീരമാകുന്ന ഈ ഉപാധിയോടുകൂടി ഇരിക്കെ ഈ ആത്മാവ് സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. അതാണ് ശരീരത്തിൽ പ്രകടമാകുന്നു എന്ന് പറയുന്നു. ശരീരത്തെ ആശ്രയിച്ച് പ്രകടമാകുന്നു എന്നൊന്നുമില്ല. ശരീരം എന്ന് പറയുന്നത് അത് പ്രകടമാകാൻ വേണ്ടിയുള്ളതല്ല. ശരീരം കേവലം ഇവിടെ പറഞ്ഞെന്താണ്, ഫല ഉപഭോഗാർത്ഥം, കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ശരീരം. പുതുതായി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. സാക്ഷാത്കാരം കർമ്മഫലമല്ല. പക്ഷെ എന്നാലും പറയുന്ന എന്താണ്, ഈ ശരീരത്തെ ആശ്രയിച്ച്, ഈ ശരീരത്തിലിരുന്ന് ഈ ശരീരം നാശം വരെ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കും. കർമ്മഫലമായ ഈ ശരീരത്തെ സ്വീകരിച്ച് ഇതിലിരുന്നുകൊണ്ട് സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാരബ്ധ ജീവിതം എന്ന് പറയുന്നു. ആ ജീവിതത്തിൽ അവൻ സാക്ഷാത്കരിക്കുന്നു. അവൻ പരോക്ഷമായും അപരോക്ഷമായും ഈ തത്വത്തെ സാക്ഷാത്കരിക്കുന്നു, ഈ തത്വത്തെ ഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശരീരത്തെ ആശ്രയം എന്ന് പറയുന്നത്. ഈ ശരീരത്തെ ആശ്രയിച്ച് ഇന്ദ്രിയങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ശ്രവണത്തിനും മറ്റും യോഗ്യമായ ഇന്ദ്രിയങ്ങൾ ഈ ശരീരത്തെ ആശ്രയിച്ച് മനസ്സ് സ്ഥിതി ചെയ്യുന്നു. അതൊക്കെ ശരീരത്തെ ആശ്രയിച്ചാണ്, അതിനെല്ലാം ആശ്രയിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഇന്ദ്രിയത്തെയും മനസ്സിനെയും എല്ലാം അജീവന് ഉപയോഗിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ ശരീരത്തിന്റെ ആവശ്യം വരുന്നു. കർമ്മഫലമായി കിട്ടിയ ശരീരത്തിന്റെ ആവശ്യം അവിടെയാണ്. എന്നാൽ ഇതിന്റെ സാക്ഷാത്കാരത്തിൽ എന്ത് ചെയ്യുന്നു? ഈ ശരീരത്തെ തന്നെ നിരാകരിക്കുന്നു. അതിന് ശരീരത്തിന്റെ ആവശ്യമില്ല, ശരീരത്തെ അത് ആശ്രയിക്കുന്നില്ല. അപ്പോൾ ശരീരത്തെ നിരാകരിച്ചുകൊണ്ട് സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. അത് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു, ശരീരത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് ശരീരത്തിന് അധിഷ്ഠാനമാണ്, ശരീരത്തിനത് ആശ്രയമാണ്, ശരീരത്തെ അല്ല അത് ആശ്രയിക്കുന്നത്. ക്ഷേത്രസംജ്ഞകഃ സർവപ്രാണി കർമ്മ ഫലാശ്രയ തം പരിശ്രുതോ സുപർണോ ഇവ അവിദ്യ കാമ കർമ്മ വാസന ആശ്രയ ലിംഗോപാധി ആത്മാ. സുപർണ യോപക്ഷികളെ പോലെ അവിദ്യ പറഞ്ഞല്ലോ, അവ്യക്ത മൂലം, അവ്യക്തമാകുന്ന മൂലം അതാണ് അവിദ്യ. കാമം കർമ്മത്തിന് കാരണമായിരിക്കുന്ന കാമങ്ങൾ, പിന്നെ കർമ്മം, പിന്നെ ആ കർമ്മവാസന, കർമ്മ സംസ്കാരം, അനന്തജന്മങ്ങളുടെ കർമ്മ സംസ്കാരം, ഇതിൻ്റെ എല്ലാം ആശ്രയമായിരിക്കുന്ന ലിംഗം സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം അഗ്നി ദഹിച്ചു പോകുന്നതാണ്, അതിനൊരിക്കലും വാസനയുടെ സംസ്കാരത്തിൻ്റെ ഒന്നും ആശ്രയമാകാൻ കഴിയത്തില്ല. എന്നാൽ ലിംഗശരീരത്തിനതാകാം, സൂക്ഷ്മ ശരീരം അതാണ് ഇതിൻ്റെ മുഖ്യമായ ഉപാധി. ആത്മചൈതന്യം പ്രകാശിക്കുന്നതിനുള്ള, ബോധം സ്ഫുരിക്കുന്നതിനുള്ള മുഖ്യ ഉപാധി സ്ഥൂല ശരീരമാണ്. സ്ഥൂല ശരീരത്തിലൂടെ അത് സ്ഫുരിച്ചിട്ട് സ്ഥൂല ശരീരത്തിലേക്ക് അത് ചൈതന്യമായിട്ട് വ്യാപിക്കുന്നു. മുഖ്യം സൂക്ഷ്മ ശരീരം തന്നെ. അങ്ങനെയുള്ള സൂക്ഷ്മ ശരീരോപാധിയോടുകൂടിയിരിക്കുന്ന ആത്മാ ജീവാത്മാവും ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്ന ഈശ്വരനും ആത്മീശ്വരവും അതാണ് ദോസു പർണവും സമാനം ഏകമായ വൃക്ഷം വൃക്ഷത്തെ പരിശസ്വജാതു ആശ്രയിച്ചിരിക്കുന്നു. സഖായ സഖിമാരാണെന്ന് പറഞ്ഞു ഒരുമിച്ചിരിക്കുന്നു. അത് പറയുന്നു ഒരിടത്ത് തന്നെ ഒരാൾ എന്താണ് കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ അതേ സ്ഥാനത്ത് തന്നെ അതിൽ നിന്ന് മുക്തനായിരിക്കുന്നു. ഈ ഒരേ ഉപാധിയിൽ തന്നെ ജീവൻ ബദ്ധനായും മുക്തനായും ഇരിക്കുന്നു. അതുകൊണ്ടാണ് അവർ സഖിമാരെന്ന് പറയുന്നത്. തയോഹോ പരിശ്വക്തയോഹോ അന്യഹ ഏകഹ തയോരന്യഹ. ആ രണ്ടെണ്ണത്തിൽ അന്യഹ ഒന്ന് ഏകൻ ക്ഷേത്രജ്ഞ ക്ഷേത്രജ്ഞനായിരിക്കുന്നവൻ ലിംഗ ഉപാധി വൃക്ഷമാശ്രിത ഈ സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നവൻ ഈ വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നവൻ പിപ്പലം കർമ്മനിഷ്പന്നം സുഖദുഃഖ ലക്ഷണം ഫലം പിപ്പലം എന്ന് പറഞ്ഞാൽ ഫലം എങ്ങനെയുള്ള ഫലം കർമ്മത്തിൽ നിന്നുണ്ടായതും സുഖദുഃഖരൂപത്തിലുള്ളതുമായ ഫലത്തെ തന്റെ കർമ്മത്തിന്റെ ഫലം താൻ അനുഭവിക്കേണ്ടത് സ്വാധു അനേക വിചിത്ര വേദന ആസ്വാദരൂപം സ്വാധു അത്തി സ്വാധു അത്തി എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്വാദായി അനുഭവിക്കുന്ന ഒന്നാണ്. ഇവിടെ കർമ്മഫലത്തെ സ്വാദായി അനുഭവിക്കുക എന്ന് പറയുമ്പം സുഖത്തെയും ദുഃഖത്തെയും സ്വാദായി അനുഭവിക്കുന്ന ഒന്നാണ്. രുചികരമായ ഭക്ഷണം കഴിക്കുന്ന പോലെ അനുഭവിക്കുന്നു ഈ ജീവൻ. ഒന്നും ഈ രണ്ട് പക്ഷികളിൽ ഒരാൾ. ഇപ്പൊ സ്വാദായി എങ്ങനെ ഭക്ഷിക്കുന്നു എന്ന് പറയാൻ സുഖത്തെ സ്വാദായി അനുഭവിക്കുന്നു, ഇഷ്ടമാണത്. പക്ഷെ ദുഃഖത്തെ സ്വാദായിട്ടല്ല ദുസ്വാദായിട്ടാണ് അനുഭവിക്കുന്നത്. പിന്നെ രണ്ടിനെയും ഇവൻ സ്വാദായി അനുഭവിക്കുന്നു എന്തുകൊണ്ട് പറഞ്ഞു? അത് ദുഃഖത്തെ അത് ദുഃഖമാണെന്നറിയാതെ അനുഭവിക്കുന്നു. ദുഃഖം ഒഴിവാക്കേണ്ടതാണ് ഒഴിവാക്കാവുന്നതാണെന്നൊന്നും അറിയാതെ അതിനെ അനുഭവിക്കുന്നു. എന്താണ് ദുഃഖം? അത് സഹജമാണ്, അത് കർമ്മഫലമാണ്, അനുഭവിച്ചേ മതിയാവും, ഒഴിവാക്കാൻ കഴിയാത്തതാണ്, വിധിക്കപ്പെട്ടതാണ്, ഇങ്ങനെയെല്ലാം കരുതി. കർമ്മഫലം എന്ന് വരുമ്പോൾ വിധിക്കപ്പെട്ടത് എന്ന് കരുതി അവൻ ദുഃഖത്തെ അനുഭവിക്കാൻ നിർബന്ധിതനായി അനുഭവിക്കുന്നു. ദുഃഖത്തെ ഒഴിവാക്കുന്നതിനുള്ള ശരിയായ വഴി അറിയാതെ അനുഭവിക്കുന്നു. അപ്പോൾ അതിന് ദുഃഖത്തിന് വിധേയനായി പരതന്ത്രനായി തന്റെ കർമ്മത്തിന്റെ ഫലം അതിനധീനനായി, അതാണ് പരതന്ത്രത. അങ്ങനെ അനുഭവിക്കുന്നു. എന്നുവെച്ചാൽ അവൻ ദുഃഖ നിവൃത്തിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അതാണ് ആ പരതന്ത്രതയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ തന്നെ നീ ആഗ്രഹിച്ചാൽ തന്നെ ആത്യന്തികമായ ദുഃഖം നിവൃത്തി, അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. താത്കാലികമായ രോഗം നിവൃത്തി ദുഃഖം നിവൃത്തിക്കുള്ള ഉപായങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ പരതന്ത്രമുണ്ട്. അത് താത്കാലികമായി പോരാ, മറിച്ചത് ആത്യന്തികമായി സംഭവിക്കും. ആത്യന്തിക ദുഃഖം നിവൃത്തിക്കുള്ള ഉപായത്തെക്കുറിച്ച് ആലോചിക്കാൻ ഈ സുഖത്തെയും ദുഃഖത്തെയും അവൻ മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകും എന്നവന് അറിവില്ല, അങ്ങനെ ഒരു ഉറപ്പുമില്ല അവന്. അതുകൊണ്ട് ഇത് അനുഭവിച്ചതിനെ ജീവിക്കുക എന്ന് കരുതി അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.